പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ സമംഗളം നടന്നു. ഗവർണർ എല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കെ മുരളീധരൻ മാത്രം പയറുപോലെ ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലി. ബാക്കിയെല്ലാവരും മാതൃഭാഷയിൽ ആണ് സത്യവാചകം ചൊല്ലിയത്. ജെ എൻ യുവിൽ പഠിച്ച റോജിയം ജൂണിന് പോലും മാതൃഭാഷയോടാണ് സ്നേഹം തോന്നിയത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പരന്തരീസിലോ വേണമെങ്കിൽ സത്യവാചകം ചൊല്ലാൻ വരുന്നു. പിന്നെ അങ്കമാലിയിലെ സാധാരണക്കാർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാവും റോജി മലയാളത്തിൽ സത്യം ചൊല്ലിയത്. മറ്റേ ലീഗുകാരായ മന്ത്രിമാരാരും തന്നെ ഇത്തവണ തലയിൽ തുറുക്കിത്തൊപ്പി വച്ചില്ല എന്നുള്ളതാണ് ഒരു പുതുമ സാധാരണ സി എച്ച് മുഹമ്മദ് കോയ മുതൽക്ക് ഇങ്ങോട്ട് ലീഗുകാരെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു തുറുക്കിത്തൊപ്പി വയ്ക്കും. നമ്മുടെ സമദാനി സാധാരണ വയ്ക്കുന്ന തൊപ്പി ഇത്തവണ എന്തു പറ്റിയെന്നറിയില്ല. തൊപ്പി കിട്ടാത്തതുകൊണ്ടാണോ, ഉണ്ടായിരുന്ന തൊപ്പി കൈമോശം വന്നതുകൊണ്ടാണോ, ഇനി തുറുക്കിത്തൊപ്പി വച്ചാൽ RSS-കാരനായ ഗവർണർക്ക് അനിഷ്ടം തോന്നിയാരോ എന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല. ആരും തന്നെ തുറുക്കിത്തൊപ്പി വച്ച് കണ്ടില്ല. മാത്രവുമല്ല ലീഗിൻ്റെ പ്രതിനിധികൾ സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു എന്നാണ് പറയാറ്. ഇത്തവണ അള്ളാഹു എന്ന വാക്ക് ആരും ഉച്ചരിച്ചില്ല. എല്ലാവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കുഞ്ഞാലിക്കുട്ടി മാത്രം ദൈവനാമത്തിൽ സ്രഷ്ടാവിൻ്റെ നാമത്തിൽ എന്ന് കൂട്ടിച്ചേർത്തു. ഇനി സ്രഷ്ടാവും ദൈവവും രണ്ടുപേരാണ് എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ എന്ന് പേടിച്ചിട്ടോ. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. പിന്നെ വന്ദേമാതര ഗാനാലാപം ഉണ്ടായിരുന്നു. അപ്പോഴും എല്ലാവരും എഴുന്നേറ്റിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അതൊഴിച്ചാൽ വേറെ കല്ലുകടിയൊന്നും ഉണ്ടായില്ല. സംഗതികളൊക്കെ സ്മൂത്തായിട്ട് മനോഹരമായിട്ട് പര്യവസാനിച്ചു. ഇനി ഭരണം ആരംഭിക്കുകയാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞു. വകുപ്പ് വിഭജനം ഉടനെ തന്നെ ഉണ്ടാകും. കെ മുരളീധരന് ആരോഗ്യവും ദേവസ്വവുമാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒന്നാമത് നല്ല ആരോഗ്യമുണ്ട്. രണ്ടാമത് കെ കരുണാകരൻ്റെ മകനാണ്, ഭക്തനാണ്, പരമഭാഗവതനാണ്. അതുകൊണ്ട് ദേവസ്വം വകുപ്പിൽ പുള്ളിയായിട്ട് പ്രത്യേകിച്ച് കളവും നടത്തുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തല പിടിച്ചു വാങ്ങിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അദ്ദേഹത്തിൻ്റെ സുദൃഢമായ ഹസ്തങ്ങളിൽ നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്താണ് ഇത്തവണത്തെ ഒരു സവിശേഷത. പൊതുവിദ്യാഭ്യാസം മാത്രമേ ലീഗിന് കൊടുത്തിട്ടുള്ളൂ. അതിന് ഒരു പകരം എന്ന രീതിയിൽ, ഒരു നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ ഫിഷറീസ് വകുപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫിഷറീസ് വകുപ്പ് ലീഗിന് കൊടുത്തത് ലത്തീൻ സഭയ്ക്ക് തീരെ രുചിയല്ല. ലത്തീൻകാരനായിട്ട് ആകെ ഷിബു ബേബിജോൺ മാത്രമേ ഉള്ളൂ. അദ്ദേഹമാണെങ്കിൽ റവല്യൂഷണറി സോഷ്യലിസ്റ്റാണ്, അതായത് ദൈവവിശ്വാസം ഇല്ല എന്ന് കരുതുന്ന ആളാണ്. കുർബാനയും കുമ്പസാരവും കുന്തിരിക്കവും ഇല്ലാത്ത ആളാണ് ഷിബു ബേബിജോൺ. അദ്ദേഹം മന്ത്രിയാകുന്നതുകൊണ്ട് ലത്തീൻ സഭയ്ക്ക് പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറില്ല. അവരെ പിന്തുണച്ചിരുന്ന എം വിൻസെൻ്റ് എന്ന് പറഞ്ഞ കോവള MLA ആണ്. അതല്ലെങ്കിൽ നമ്മുടെ വൈപ്പിനിൽ നിന്ന് ജയിച്ച ടോണി ചമ്മണിയായാലും മതിയായിരുന്നു. പക്ഷേ രണ്ടുപേരെയും മന്ത്രിസഭയിൽ എടുക്കാനായിട്ട് സതീശൻ കൂട്ടാക്കിയിട്ടില്ല. അത് സതീശൻ്റെ കുറ്റമല്ല. ഈ ജാതിയും മതവും ഗ്രൂപ്പും സബ് ഗ്രൂപ്പും അതിനൊക്കെ പുറമെ ജില്ലാ പ്രാതിനിധ്യവും എല്ലാം പരിഗണിക്കണമല്ലോ. ആ ഷാനിമോൾ ഉസ്മാനെ മന്ത്രിസഭയിൽ എടുക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. താൻ ഒരുമയുള്ള ഒരു സ്ത്രീയായിരുന്നു. വെറുതെ കെ എ തുളസിയെപ്പോലെയോ ബിന്ദു കൃഷ്ണയെപ്പോലെയുള്ള ഒരു മന്ത്രിയല്ല. അന്തസ്സുള്ള, തൻ്റെ ഇടമുള്ള, താൻ ഒരുമയുള്ള ഒരു വനിതയാണ്. പക്ഷേ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ അവർക്ക് വെറും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും പലർക്കും മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നത്. വി കെ ശ്രീകണ്ഠൻ്റെ ധർമ്മപത്നി എന്നുള്ളതാണ് കെ എ തുളസിക്ക് മന്ത്രിയാകാനുള്ള യോഗ്യത. പട്ടിക സമുദായത്തിൽ നിന്ന് കൊള്ളാവുന്ന വേറെ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. വി പി സജീന്ദ്രൻ അടക്കം അവർക്ക് ആർക്കും ഒരവസരവും കിട്ടിയില്ല. മാത്രമല്ല തുളസി ഒരു അരമന്ത്രിയാണ് എന്ന് കേൾക്കുന്നുണ്ട്. ആ ഇൻ്റർവെൽ കഴിയുമ്പോൾ അവർ MLA ആയിട്ട് തുടരുകയും തലസ്ഥാനത്ത് IC ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മഹാൻ അവിടെ മന്ത്രിയായിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെയാണ് അനൂപ് ജേക്കബിൻ്റെ സ്ത്രീ. അനൂപ് ജേക്കബിനും ആദ്യത്തെ 2.5 കൊല്ലം മാത്രമേ ഉള്ളൂ. 2.5 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം കാലയവനിയേക്ക് പിന്നിൽ, അല്ല വെറും യവനിയേക്ക് പിന്നിലേക്ക് മറയുകയും തലസ്ഥാനത്ത് മാണി സി കാപ്പൻ മന്ത്രിയാവുകയും ചെയ്യും. എന്നാൽ പ്രായം കൂടുതലുള്ള മാണിക്ക് ആദ്യത്തെ അവസരം കൊടുക്കണ്ടേ? അത് കൊടുത്തില്ല. ആദ്യത്തെ അവസരം അനൂപിന് കൊടുത്തു, രണ്ടാമത്തെ അവസരം കാപ്പന് കൊടുത്തു. അങ്ങനെ പാലാക്കി തൽക്കാലമെങ്കിലും UDF മന്ത്രിസഭയിൽ ഒരു മന്ത്രിയില്ല എന്നുള്ള ഒരു ചെറിയ പോരായ്മയുണ്ടെങ്കിലും കാപ്പൻ ചേട്ടൻ അല്പം കൂടി ക്ഷമിക്കണം. 2.5 കൊല്ലം കഴിഞ്ഞ് ചേട്ടൻ ഈ മന്ത്രി കസേരയിൽ വരും. നേരത്തെ നമ്മുടെ ഈ KB ഗണേഷ്കുമാർ വന്ന പോലെ ഇദ്ദേഹം വരും. വരും വരെ നമ്മൾ കാത്തിരിക്കാൻ മാർഗമുള്ളൂ. അതുപോലെ തന്നെ CP ജോൺ മന്ത്രിയുണ്ട്. CP ജോൺ ദൈവത്തിലല്ല, ദൃഢപ്രതിജ്ഞയാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹമാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴുള്ള ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. അങ്ങനെ കേരള മന്ത്രിസഭയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ലാതെ എന്ന പരിഭവം പരാതി ആർക്കും വേണ്ട. ഇനി അങ്ങോട്ട് സി പി നമ്മളെ നയിക്കും. പണ്ട് സി പി രാമസ്വാമി ഏറായിരുന്നു, നമുക്ക് ആകെ സി പി ഇടേണ്ടത്. ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് സി പി ജോൺ വന്നിരിക്കുകയാണ്. സി പി ജോൺ ജന്മം കൊണ്ട് മാർത്തോമക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ്. നേരത്തെ പറഞ്ഞുകൊണ്ട് കുർബാനയും കുമ്പസാരവും കുന്തിരിക്കവും ഇല്ലാത്ത ആളാണ്. അങ്ങനെ എണ്ണത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ 6 പേരും മുസ്ലിങ്ങൾ 6 പേരുമാണ്, 5 ലീഗുകാരും പിന്നെ കോൺഗ്രസ്സുകാരനായ സിദ്ദിഖും. 6 6 6 6 12 ഈ 21 അംഗ മന്ത്രിസഭയിൽ ഭൂരിപക്ഷ സമുദായക്കാരായക 9 പേരുള്ളൂ. ന്യൂനപക്ഷ സമുദായക്കാർ രണ്ടും കൂടി കൂടി 12. അപ്പോൾ ന്യൂനപക്ഷം ഭൂരിപക്ഷവും ഭൂരിപക്ഷം ന്യൂനപക്ഷവുമായ മന്ത്രിസഭ എന്ന് പറയുന്നത് നമുക്ക് താത്വികമായിട്ട് പറയാം. ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തിയാൽ എന്ന് വല്ല ഷേക്സ്പിയർ പണ്ഡിതന്മാർക്കും വേണമെങ്കിൽ പറയാം, അതിനും തകരാറൊന്നുമില്ല. ഇങ്ങനെ പലതരത്തിലെ വ്യാഖ്യാനങ്ങൾ ഇതിനകത്ത് സാധ്യമാണ്. ഏതായാലും പ്രബലരായ മന്ത്രിമാരിതിനകത്തുണ്ട്. പരിചയസമ്പന്നരായ പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, ഇവരൊക്കെ നേരത്തെ മന്ത്രിമാരായിരുന്ന കഴിവ് തെളിയിച്ചവരാണ്. നിയമസഭയിൽ ദീർഘകാലം അംഗങ്ങളായിരുന്നു, ഇപ്പോൾ മന്ത്രിസ്ഥാനം കിട്ടിയ ആളുകളുണ്ട്. ഇപ്പോൾ റോജി എം ജോൺ, അല്ലെങ്കിൽ കെ എം ഷാജി, അതുപോലെ മറ്റ് പലരുമുണ്ട്. ഞാൻ എണ്ണി പറയാൻ താല്പര്യപ്പെടുന്നില്ല. ആദ്യമായി എം എൽ എ ആയിട്ട് അപ്പം തന്നെ മന്ത്രിയാവുന്നവരുണ്ട്. എം എൽ എ സ്ഥാനം എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ മുമ്പ് മന്ത്രിയായവരാണ് ഒ ജെ ജനീഷ്, അതുപോലെ ബിന്ദു കൃഷ്ണ, വി അബ്ദുൾ ഗഫൂർ. അബ്ദുൽ ഗഫൂറും അരമന്ത്രിയാണ് എന്ന് തോന്നുന്നു. ഇൻ്റർവെല്ലിൽ കഴിയുമ്പോൾ പാറക്കൽ അബ്ദുള്ളയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം സ്ഥാനം ഒഴിയേണ്ടി വന്നേക്കാം. പിന്നെ മക്കൾ രാഷ്ട്രീയത്തിന് നല്ല പരിഗണന ഇത്തവണ കിട്ടിയിട്ടുണ്ട്. ബേബി ജോണിൻ്റെ മകൻ ഷിബു, ടി എം ജേക്കബിൻ്റെ മകൻ അനൂപ്, അതുപോലെ നമ്മുടെ കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ, പിന്നെ ചീഫ് വിപ്പായിട്ട്. ഇതൊക്കെ എന്ത് ചീഫ് വിപ്പ്? പി സി ജോർജ് ആയിരുന്നു ശരിക്കുള്ള ചീഫ് വിപ്പ്. ആദാമിൻ്റെ മകൻ അബു, അദ്ദേഹവും ആ ഇത്തവണ മന്ത്രിസഭയിലില്ലെങ്കിലും ക്യാബിനറ്റ് റാങ്ക് കൂടി വരുന്നുണ്ട്. പുള്ളിയാണ് ചീഫ് വിപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മക്കളുടെ രാഷ്ട്രീയക്കാരുണ്ട്. പിന്നെ കുറച്ചു കാലം മന്ത്രിയായിരുന്ന കഴിവ് തെളിയിച്ച ആളാണ് കേരള കോൺഗ്രസിൻ്റെ ഏക മന്ത്രി ശ്രീമാൻ മോൻസ് ജോസഫ്. മോൻസ് ഒരു ഒന്നിച്ചില്ലാൻ കൊല്ലം നേരത്തെ വി എസിൻ്റെ മന്ത്രിസഭയിൽ അംഗം വരുന്നു. അന്ന് പി ഡബ്ല്യു ഡി വകുപ്പാണ് കിട്ടിയത്. നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരാളാണ്, നാട്ടുകാരുടെ ഇടയിൽ നല്ല മതിപ്പുള്ള ആളാണ്. കടുത്തുരുത്തി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ തട്ടകമാണെങ്കിലും നിരന്തരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മോൻസാണ്. കാരണം ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് അത്ര സ്വാധീനമുണ്ട്. പുള്ളി ഇടതു മുന്നണിയിൽ മത്സരിക്കുമ്പോഴും ജയിക്കും, യു ഡി എഫിൽ നിന്ന് മത്സരിക്കുമ്പോഴും ജയിക്കും. അങ്ങനെ പൊതുവെ യുവത്വവും അതുപോലെ പരിചയസമ്പത്തും ഒത്തിണങ്ങിയ ഒരു മന്ത്രിസഭയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിക്ക് ഒരേ സമയത്ത് 3 പ്രതിപക്ഷ നേതാക്കന്മാരെ നേരിടണം എന്നുള്ളതാണ്. നിയമസഭയിൽ പിണറായി വിജയനുണ്ട്, നമുക്കറിയാം. പിന്നെ മന്ത്രിസഭയ്ക്കകത്ത് രമേശ് ചെന്നിത്തലയുണ്ട്, ഡൽഹിയിൽ കെ സി വേണുഗോപാലുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വി ഡി സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ 3 പ്രതിപക്ഷ നേതാക്കന്മാരെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. പുള്ളി ഇവരെയൊക്കെ ഏത് രീതിയിൽ ഒതുക്കും, എന്തുമാത്രം നന്നായിട്ട് പെർഫോം ചെയ്യും എന്ന് ഇപ്പോഴൊരു പ്രവചനം നടത്താൻ ഞാൻ തയ്യാറല്ല. എങ്കിലും നല്ല രീതിയിൽ ഭരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഈ കേരളത്തിൽ പാലും തേനൊന്നും ഒഴുകില്ലെങ്കിലും പൈപ്പിൽ കൂടി കുടിവെള്ളമെങ്കിലും ഒഴുകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയ മന്ത്രിസഭയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.